അധ്യായം 6. മുഴക്കമുള്ള പൊട്ടിച്ചിരിയോടെ ഗുഹ കൽപ്പിച്ചു, മനുഷ്യ, നീ നിയമം ലംഘിക്കുകയാണ്, വേഗം പുറത്തിറങ്ങുക. കാട്ടുവള്ളികൾ വകഞ്ഞുമാറ്റി വഴിയുണ്ടാക്കി ഗുഹയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഉണ്ടായ ശബ്ദമാണ്. കേട്ടപാടെ ഒന്ന് പതറിപ്പോയെങ്കിലും പുരുഷൻ നിന്നില്ല, നിർഭയം ഗുഹയിലേക്ക് കയറി. ജടധാരിമലയുടെ അങ്ങേ ചെരുവിലൂടെ ഇറങ്ങുമ്പോൾ ചെറുതും വലുതുമായ ഗുഹകൾ പലതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി വലുതും പെട്ടെന്നാരുടെയും കാഴ്ചയിൽപ്പെടാത്തതുമാണ്. ഗുഹയുടെ വിലക്കിനെ പരിഗണിക്കാതെ പുരുഷൻ ഉള്ളിലേക്ക് നടന്നു. ഒരു ഭാഗത്ത് പാറക്കല്ലുകൾക്കിടയിൽ കവുങ്ങുമരം വീണതുപോലെ വലിയൊരു പെരുമ്പാമ്പ് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഗുഹ വീണ്ടും നാവെടുത്തു. ഇത്തവണ ചിരിയില്ലാതെ കാർക്കശ്യം പതയുന്ന ഒച്ചയിൽ, ഹേ മനുഷ്യ, നീ നിയമം ലംഘിച്ചു, നീ ശിക്ഷിക്കപ്പെടും. പുരുഷൻ ഉദാസീനമായി ചോദിച്ചു, എന്ത് നിയമം, ആരുടെ നിയമം? അത്യന്തം ഗൗരവത്തിൽ ഗുഹ പറഞ്ഞു, നിനക്കറിവില്ലാഞ്ഞിട്ടാണ്, അങ്ങനെ ചില വ്യവസ്ഥകളുണ്ട്. മറ്റ് ഗുഹകൾ പോലെയല്ല ഞാൻ. 12 വർഷത്തിലൊരിക്കലല്ലാതെ മനുഷ്യർ എന്നിൽ പ്രവേശിക്കാറില്ല. മനുഷ്യർ എന്നു പറഞ്ഞാൽ മുഖേനും ബ്രാഹ്മണനും മാത്രം. ആദ്യം മുഖേൻ കയറി വന്ന് സറോളിയുടെ ഇലകൾ ഒരിടത്ത് തിരിച്ചു പോകും. പിന്നീട് ബ്രാഹ്മണൻ വന്ന് സറോളിച്ചപ്പിനരികിൽ പൂജ ചെയ്യും. പുരുഷൻ അത്ഭുതപ്പെട്ടു, പൂജയോ? ശൂന്യമായ ഈ ഗുഹയിൽ ആരെയാണ് പൂജിക്കുക? ഗുഹ ചിരിച്ചു, അതൊരു രഹസ്യമാണ്, മനുഷ്യനറിയാൻ പാടില്ല. മൊഗേനോട്ടിനടക ക്ഷേത്രത്തിൽ നിന്നും ബ്രാഹ്മണനൊപ്പം വന്ന് പുറത്തു നിൽക്കുന്ന ആൾക്കൂട്ടത്തിനോ അറിയില്ല. ബ്രാഹ്മണന് മാത്രമേ ആ രഹസ്യം അറിയൂ. ഏത് ദേവനാണ് പൂജിക്കപ്പെടുന്നതെന്ന് മരണനേരത്ത് അയാൾ ആ രഹസ്യം മകന് കൈമാറുന്നു. അതാണ് കീഴ്വഴക്കം. മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഗുഹാപ്രവേശനത്തിന് തയ്യാറെടുക്കുന്ന ബ്രാഹ്മണനും മുഖേനും ശരീരത്തിലെ മുടിയും രോമങ്ങളുമെല്ലാം 3 ദിവസം മുമ്പേ വടിച്ചു മാറ്റി വ്രതത്തിലായിരിക്കണം. മറ്റൊരവസരത്തിലും മനുഷ്യൻ ഇവിടെ വരാറില്ല, വരാൻ പാടില്ല. പുരുഷൻ പ്രസ്താവിച്ചു, ഞാൻ മനുഷ്യനല്ല. ഗുഹ അത്ഭുതപ്പെട്ടു, പിന്നെ? ഞാനൊരു മനുഷ്യനല്ല, എന്നെ മനുഷ്യനെന്ന് വിളിക്കരുത്. മനുഷ്യരുമായുള്ള എല്ലാ ബന്ധങ്ങളും വേർപ്പെടുത്തി കാട്ടിൽ താമസിക്കുന്ന ഒരു മൃഗമാണ് ഞാൻ. ഇതിനകം യഥേഷ്ടം മൃഗങ്ങൾ ഇതിനകത്ത് കയറുന്നില്ലേ? ഇതാ ഒരു പെരുമ്പാമ്പ്, അതുപോലെ ഞാനും കയറി വന്നു. ഗുഹ ഗർജിച്ചു, ഇനി ഒരടി മുന്നോട്ട് നടക്കരുത്. നീ വലിയ തെറ്റ് ചെയ്തു, ഞാനിപ്പോൾ നിന്റെ മേൽ ഇടിഞ്ഞു വീഴും. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ഭയലേശമില്ലാതെ പുരുഷൻ മന്ദഹസിച്ചു, മരണം എനിക്കിഷ്ടമാണ്. എനിക്കവനെ ഒട്ടും പേടിയില്ല, മനുഷ്യനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. നീ എന്തു പറഞ്ഞാലും ഞാൻ ഇറങ്ങിപ്പോകില്ല, ഇവിടെ ഞാൻ സുരക്ഷിതനാണ്. അവൾക്ക് എന്നെ ഒരിക്കലും കണ്ടുപിടിക്കാനാകില്ല, ഇങ്ങോട്ട് കയറി വരാനും അവൾക്കാവുകയില്ല. അവൾ ആരാണ്? ഉദ്യുക്തതയോടെ ഗുഹ ചോദിച്ചു. ഇത്തിരി നേരം പുരുഷൻ സന്നിഗ്ധതയിലായി. ഗുഹ ചോദ്യം ആവർത്തിച്ചപ്പോൾ അയാൾ സ്വരം താഴ്ത്തി, എൻ്റെ കൂട്ടുകാരി, ഈ കാട്ടിലുണ്ടവൾ, എൻ്റെ ആരുമല്ല, ഇനി എനിക്ക് ഞാൻ മാത്രം. ജ്ഞാനിയുടെ ഗരിമയോടെ ഗുഹ ചോദിച്ചു, ഓഹോ, അഹംബോധം ഒട്ടും ഉടഞ്ഞിട്ടില്ല അല്ലേ? ഈ പ്രവാസത്തിൻ്റെ പേരെന്താണ്? സന്യാസമോ ഒളിച്ചോട്ടമോ? പുരുഷൻ തലകുനിച്ചു, എനിക്കറിയില്ല, ഞാൻ സന്യാസിയല്ല. ഒരു മൃഗത്തെപ്പോലെ പ്രജ്ഞയില്ലാതെ ജീവിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിൻ്റെ പേരെന്താണ്? എനിക്ക് പേരില്ല. ഒരിക്കൽ ഏതോ ഒരു പേരിൽ ഞാൻ അറിയപ്പെട്ടിരുന്നു. 5-6 കൊല്ലം മുമ്പ് ആ പേരും ഭൂതകാലവുമെല്ലാം ഉപേക്ഷിച്ചു. ദയവ് ചെയ്ത് അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഓർമ്മകളിലേക്ക് തെന്നി വീഴാതിരിക്കാൻ അയാൾ ധ്യാനത്തിലമർന്നു. കുറേ നിമിഷങ്ങൾ ഗുഹയും നിശബ്ദനായി. അനന്തരം വളരെ പക്വമായ ശബ്ദത്തിൽ ഗുഹ സംസാരിക്കാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ നിന്റെ മേൽ ഇടിഞ്ഞു വീഴില്ല. നീ എൻ്റെ ഭയങ്കരമായ ഏകാന്തത മുറിച്ചു തന്നു, എനിക്ക് നന്ദിയുണ്ട്. മഹാമുനികൾ പണ്ട് തപസ് ചെയ്ത ഗുഹയാണിത്. അവരുടെ ജ്ഞാനത്തിൽ നിന്നും തൂവിക്കിട്ടിയ ഇത്തിരി അറിവേ എനിക്കുള്ളൂ. പക്ഷേ ഭയപ്പെട്ട് കയറി വരുന്ന മുഖേനോടോ പൂജാവിധികൾ ധൃതിപ്പെട്ട് കാട്ടിക്കൂട്ടുന്ന ബ്രാഹ്മണനോടോ മിണ്ടാൻ എനിക്കാവുമായിരുന്നില്ല. നീ ധീരനാണ്, മരണഭയമില്ലാത്തവനാണ്. പക്ഷേ അങ്ങനെയുള്ള നീ എന്തിനു ഒളിച്ചു താമസിക്കുന്നു? എനിക്കിത് മനസ്സിലാകുന്നില്ല. മനുഷ്യരുമായുള്ള സഹവാസം എന്തിനു നീ മുറിച്ചു കളഞ്ഞു? സ്വന്തം പേരുപോലും മറക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? ആകെയുള്ള തുണക്കാരിയെ കാട്ടിലുപേക്ഷിച്ച് വന്നതിൻ്റെ രഹസ്യമെന്താണ്?